ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ഐപിഎൽ ക്രിക്കറ്റ് 1 ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പിഎംജിയിലെ വിജിലൻസ് ആസ്ഥാനത്ത് യോഗം പുരോഗമിക്കുകയാണ്. എസ്പിമാർ മുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. എച്ച്എസ്ഇ, വിഎച്ച്എസ്ഇ, ടിഎച്ച്എസ്ഇ പരീക്ഷാ ഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ അടക്കം വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത്. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ജൂൺ 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സിഎംആറിലും തമ്മിലെ ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. കൊച്ചിൻ മിനറൽസ് ആന്റ് റോട്ടെൽ ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഇതോടെ മാസപ്പിടിക്കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി അന്വേഷണം തുടരും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായി. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് യോഗത്തിനുശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിറ്റ്സോ മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ അമൃതകാലത്തിലൂടെ കടന്നുപോവുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ കഠിനാധ്വാനം 2047-ഓടെ വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ എടുത്തുകാണിച്ച ഉപരാഷ്ട്രപതി ദൃഢനിശ്ചയം, അച്ചടക്കം, കൂട്ടായ പരിശ്രമം എന്നിവയിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം യുവതലമുറ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റശേഷം ആത്മവിശ്വാസത്തിന്റെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും ചരിത്രഘട്ടമാണ് 12 വർഷങ്ങളായി ആഘോഷിക്കുന്നതെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. സദ്ഭരണത്തിന്റെയും രാഷ്ട്രം ലക്ഷ്യമിടുന്ന 2047-ലെ വികസിത് ഭാരതത്തിന്റെ മഹത്തായ ദൃഢനിശ്ചയത്തിനും ശക്തമായ അടിത്തറയായി പ്രധാനമന്ത്രി മാറുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷ ഭരണത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. ഇന്ത്യയുടെ നാഗരികവും വികസനപരവുമായ യാത്രയിലെ ഒരു പരിവർത്തനഘട്ടമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത 2014 മെയ് 26 രാജ്യത്തിന്റെ ഭരണം, ദർശനം, നേതൃത്വം, ദേശീയ ദൃഢനിശ്ചയം എന്നിവയിൽ നിർണായകമായ മാറ്റത്തിന് വഴിയൊരുക്കിയതായി അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗം, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവ പ്രതിഫലിപ്പിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ സമർപ്പണവും സേവനവും രാഷ്ട്രം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഒത്തുചേരുകയാണ്. നമ്രാപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനയുമായി മുസ്തലിഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടിമുറിക്കുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ജൂൺ ഒന്നിന് സാധാരണയായി എത്തുന്ന കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ വലിയ തോതിൽ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ മുതൽ മഴയുണ്ട്. ഇന്ധനവില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കാഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് വൈകിട്ട് അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിക്കും. മറ്റന്നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മതീഷ് ചന്ദ്ര മുഖ്യാതിഥിയാകും. നാളെയാണ് ബിരുദദാന ചടങ്ങ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മറ്റന്നാൾ തുടക്കമാകും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിൽ എത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം അല്പം മുമ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അക്കരെ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു നിർവഹിച്ചു. അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം ബോയ്സ് ടൌൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ പേരിയ നെടുമ്പോയിൽ വഴി കടന്നുപോകണം. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തവണ നിരവധി തീർത്ഥാടകർ കൊട്ടിയൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. മേപ്പാടി പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിക്കൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരിക്കേറ്റു. കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ വനം വകുപ്പ് ഇന്ന് തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മേപ്പാടിയിൽ റോഡ് ഉപരോധിച്ചു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ നടപടിയെടുക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റ് 1-ാം ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7-ന് ധർമ്മശാലയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിൽ എത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. നാളെ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7-ന് മൊഹാലിയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം 2-ാം ക്വാളിഫയറിലേക്ക് മുന്നേറും. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. നോർവേ ചെസ് 2026 ഓസ്ലോയിൽ ആരംഭിച്ചു. ഇന്ത്യൻ താരങ്ങളായ ആർ പ്രജ്ഞാനന്ദയും ഡി സുകേഷും അർമഗഡോണിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു. പ്രജ്ഞാനന്ദ ട്രൈബേക്കിൽ വെസ്ലി സോയെ പരാജയപ്പെടുത്തി. വിൻസെന്റ് കീമറിനെയാണ് സുകേഷ് തോൽപ്പിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. മുൻനിര താരങ്ങളായ ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ഇന്ത്യൻ ടീമിന് നേതൃത്വം നൽകും. ആയുഷ് ഷെട്ടി, കിദംബി ശ്രീകാന്ത്, എച്ച് എസ് പ്രണോയ് എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കും. ചൈനീസ് താരത്തിനെതിരെയാണ് ലക്ഷ്യ സെന്നിന്റെ ആദ്യ പോരാട്ടം. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഇന്തോനേഷ്യൻ താരത്തെ നേരിടും. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം ഇന്ന്. ആഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ഐപിഎൽ ക്രിക്കറ്റ് 1-ാം ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.